2019 April 30 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഡോക്ടർ എ രാജഗോപാൽ കമ്മത്തിന്റെ ലേഖനം പ്രപഞ്ച ചിത്രത്തിന് മാറ്റുകൂട്ടുന്ന കണ്ടെത്തലുകൾ. ശാസ്ത്രം വളരെ പെട്ടെന്ന് മുന്നേറുകയാണ്. അതിസങ്കീർണമായ സാങ്കേതികതയിലൂടെ പ്രാപ്യമാകുന്ന നൂതനമായ വിവരങ്ങൾ നേരെ അനുമാനിച്ചിരുന്നവയ്ക്ക് ശരി തന്നെയെന്ന അറിവിലേക്കാണ് മാനവരാശിയെ നയിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ അവസ്ഥയെക്കുറിച്ചും അതിലെ ഘടകങ്ങളെക്കുറിച്ചുമുള്ള അനുമാനങ്ങൾ ശരിയെന്ന് വയ്ക്കുന്നതായി ഈ വർഷം നടത്തിയ മറ്റു രണ്ട് സുപ്രധാന കണ്ടെത്തലുകൾ. നക്ഷത്രങ്ങളുടെ പരിണാമത്തിലെ അവസാന കണ്ണികളിലൊന്നായ ബ്ലാക്ക് ഹോളിന്റെ ചിത്രമെടുത്തതും പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തുണ്ടായ തന്മാത്രയായ ഹീലിയം ഹൈഡ്രേറ്റ് തിരിച്ചറിഞ്ഞതുമാണവ. ഇവൻ ഹൊറിസോൺ ടെലിസ്കോപ്പ് എന്ന ലോകമെമ്പാടുമുള്ള റേഡിയോ ടെലിസ്കോപ്പുകളുടെ സമുച്ചയമാണ് M87 എന്ന വലിയ ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തുള്ള ബ്ലാക്ക് ഹോളിന്റെ ചിത്രമെടുത്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള 8 ടെലിസ്കോപ്പുകളിൽ നിന്നുള്ള റേഡിയോ തരംഗ നിരീക്ഷണം സമന്വയിപ്പിച്ച് ബ്ലാക്ക് ഹോളിന്റെ ചിത്രം രൂപപ്പെടുത്തി. വെരി ലോങ് ബേസ് ലൈൻ ഇന്റർഫെറോമെട്രി എന്ന സാങ്കേതികതയാണ് ഈ ടെലിസ്കോപ്പുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഭൂമിയിൽ നിന്നും 5.5 കോടി പ്രകാശവർഷം ദൂരത്തുള്ള ഈ ബ്ലാക്ക് ഹോളിന്റെ ദ്രവ്യമാനം സൂര്യന്റെ 650 കോടി മടങ്ങാണ്. 200 ഗവേഷകരുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിലാണ് 1915 ലോകസമക്ഷം മുന്നോട്ട് വച്ച ആൽബർട്ട് ഐൻസ്റ്റൈന്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ശരിയെന്ന് തെളിയിക്കുന്ന മറ്റൊരു വിവരം കൂടി ശാസ്ത്രലോകത്തിന് ലഭ്യമാകുന്നത്. ആദ്യത്തേത് ഐൻസ്റ്റൈൻ പ്രവചിച്ച ഗുരുത്വാകർഷ തരംഗങ്ങളായിരുന്നു. അത് ലൈഗോ നിരീക്ഷണശാലയിൽ വ്യക്തമായി രേഖപ്പെടുത്തി സ്ഥിരീകരിച്ചു. ഐൻസ്റ്റൈൻ എന്ന മഹാശാസ്ത്രജ്ഞന്റെ ഔന്നിത്യം ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യം വന്നിരിക്കുന്നു. ദ്രവ്യമാനമുള്ള വസ്തുക്കളുടെ സമീപം സ്ഥലം വക്രമാകും എന്നാണ് തന്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിലൂടെ ഐൻസ്റ്റൈൻ സമ്മർദ്ദിച്ചത്. ഏകദേശം 40,000 കോടി നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയിലുള്ളത്. ഗാലക്സിക കേന്ദ്രത്തിൽ നിന്നും 26,000 പ്രകാശവർഷം ദൂരത്താണ് സൌരയൂഥം. ഈ വ്യൂഹം ഗാലക്സിക കേന്ദ്രത്തിന് ആപേക്ഷികമായി 20 കോടി വർഷമെടുത്ത് ഒരു ചുറ്റു പൂർത്തിയാക്കുന്നു. ഗാലക്സികൾ ഒത്തുചേർന്ന് ക്ലസ്റ്ററുകളായും ക്ലസ്റ്ററുകൾ ഒത്തുചേർന്ന് സൂപ്പർ ക്ലസ്റ്ററുകളുമായും നിലനിൽക്കുന്നു. നമ്മുടെ ക്ലസ്റ്ററായ ലോക്കൽ ഗ്രൂപ്പിൽ 24 പ്രധാന ഗാലക്സികളുണ്ട്. ഇത് വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. 100 ക്ലസ്റ്ററുകൾ ചേർന്ന ഒന്നാണ് സൂപ്പർ ക്ലസ്റ്റർ. പ്രപഞ്ചമാകെ ഗാലക്സികൾ നിറഞ്ഞിരിക്കുന്നു. അവയിലെ പ്രധാന ഘടകങ്ങൾ വിവിധ പരിണാമാവസ്ഥകളിലുള്ള നക്ഷത്രങ്ങളാണ്. കൂടാതെ ധൂളിമേഘങ്ങളുമുണ്ട്. ഘടനയുടെ അടിസ്ഥാനത്തിൽ ബ്ലൂ ജൈന്റ്, റെഡ് ജൈന്റ്, വൈറ്റ് ഡോർഫ്, ബ്രൗൺ ഡോർഫ്, ന്യൂട്ടോൺ നക്ഷത്രം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന അണുകേന്ദ്ര സംലയനമാണ് നടക്കുന്നത്. കുറെ കാലം കഴിയുമ്പോൾ നക്ഷത്രത്തിലെ ആണവ ഇന്ധനം തീരുകയും ഗുരുത്വാകർഷണം താങ്ങാനാകാതെ അത് തകർന്നടിയുകയും ചെയ്യും. ന്യൂട്രോൺ നക്ഷത്രവും ബ്ലാക്ക് ഹോളും രൂപം കൊള്ളുന്നത് ഇങ്ങനെയാണ്. വലിയ ദ്രവ്യമാനം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗാലക്സികളുടെ കേന്ദ്രഭാഗങ്ങളിലും ബ്ലാക്ക് ഹോൾ രൂപപ്പെടുമെന്ന് അനുമാനിച്ചിരുന്നെങ്കിലും നിരീക്ഷണ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. സൂര്യനേക്കാൾ വളരെ വലിപ്പമുള്ള വസ്തുക്കളുടെ സമീപം സ്ഥലകാലം അനന്തമായി വക്രമാകും. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്ന പ്രകാശം പോലും ആ വസ്തുവിലേക്ക് തന്നെ തിരിച്ചു പതിക്കും. അങ്ങനെ ആ വസ്തു പുറം ലോകത്തിന് ദൃശ്യമല്ലാതാകും. അതാണ് ഒരു ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോളിന്റെ അതിർത്തിയെ സംഭവ ചക്രവാളം എന്ന് വിളിക്കുന്നു. 18 ജോൺ മിച്ചൽ എന്ന ഗവേഷകനാണ് ഇരുണ്ട നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ആദ്യ പരികൽപ്പന അവതരിപ്പിച്ചത്. കാൾ ഷ്വാർസ്ചിൽഡ് ബ്ലാക്ക് ഹോളുകളുടെ സംഭവ ചക്രവാളം കണക്കുകൂട്ടി. അതായത് ബ്ലാക്ക് ഹോളിന്റെ സ്ഥലകാലത്തെ പുറമേയുള്ള സ്ഥലകാലവുമായി വേർതിരിക്കുന്ന അതിർത്തി. സൂര്യന്റെ 10-20 മടങ്ങ് വലിപ്പമുള്ളവ പ്രകാശം പോലും പുറത്തുവരാത്തത്ര ഗുരുത്വാകർഷണമുള്ള ബ്ലാക്ക് ഹോളായി മാറുമെന്ന് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ അനുമാനിച്ചു. ബ്ലാക്ക് ഹോളുകളുടെ ഉള്ളിൽ സ്ഥലവും കാലവും അവസാനിക്കുന്ന ഏകത്വം എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ആശയം റോജർ പെൻറോസിന്റേതാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അനുമാനമനുസരിച്ച് ബ്ലാക്ക് ഹോളിന് ഒരു താപവും ഹോക്കിംഗ് വീരണം എന്നൊരു സവിശേഷതയും കാണപ്പെടും. ഗാലക്സികളുടെ കേന്ദ്രത്തിലുള്ള ബ്ലാക്ക് ഹോളുകൾ എങ്ങനെയുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ ലഭ്യമല്ല. കുറെ ബ്ലാക്ക് ഹോളുകൾ കൂട്ടിച്ചേർന്ന് നക്ഷത്ര ദ്രവ്യം പിടിച്ചെടുത്ത് വലുതാകുന്നതോ വാതക പടലങ്ങൾ ഗുരുത്വാകർഷണത്താൽ തകർന്നടിഞ്ഞ് പരിണമിച്ച് ദ്രവ്യമാനം കൈവരിച്ച് ഒടുവിൽ ബ്ലാക്ക് ഹോളായി മാറുന്നതോ ആകാം കാരണം. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്നാണ് ഇവയെ വിളിക്കുക. അത്തരത്തിലൊന്നാണ് ഇവൻ ഹൊറിസൺ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള ദ്രവ്യം ഈ ബ്ലാക്ക് ഹോളിൽ പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ സൌരയൂഥവും നമ്മുടെ ഗാലക്സിക കേന്ദ്രത്തിലെ ബ്ലാക്ക് ഹോളിൽ പതിക്കും. ഇന്ന് പ്രചാരത്തിലുള്ള ആശയമനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിന്റെ തുടക്കമായത് ഏകദേശം 1380 കോടി വർഷം മുൻപാണ്. മഹാവിസ്ഫോടനം എന്നൊരു സംഭവത്തിന്റെ ഫലമായി സ്ഥലവും കാലവും രൂപപ്പെടുകയും അത് വികസിച്ച് നക്ഷത്രങ്ങളും ഗാലക്സികളും സൌരയൂഥവും പരിണമിച്ചുണ്ടായി എന്നും അനുമാനം. പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്ത് ഹീലിയം, ഹൈഡ്രജൻ, ലിഥിയം തുടങ്ങിയ മൂലകങ്ങളായിരുന്നു ഉണ്ടായത്. പ്രപഞ്ചത്തിന്റെ പ്രായം 100,000 വർഷമായപ്പോൾ ഹീലിയവും ഹൈഡ്രജനും ഒത്തുചേർന്ന് ഹീലിയം ഹൈഡ്രേറ്റ് എന്ന തന്മാത്രകൾ ഉണ്ടായി എന്ന് പരികൽപ്പന. അതേക്കുറിച്ചുള്ള നിരീക്ഷണ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ സ്ട്രെറ്റോസ്ഫറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി എന്ന നിരീക്ഷണശാല NGC 7027 എന്ന നെബുലിയൻ നടത്തിയ പഠനങ്ങളിൽ ഈ തന്മാത്ര തിരിച്ചറിഞ്ഞിരിക്കുന്നു. 3000 പ്രകാശവർഷം അകലെ സിഗ്നസ് എന്ന നക്ഷത്രഗണത്തിലാണ് ഈ നെബുലയുള്ളത്. പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ ശരിവെക്കുന്ന വിവരമാണിത്. ഒരു 747 ബോയിങ്ങിൽ പ്രവർത്തിക്കുന്ന നാസയുടെ സോഫിയ 2.5 മീറ്റർ വലിപ്പമുള്ള ടെലിസ്കോപ്പിൽ നിരീക്ഷണം നടത്തുന്നു. ഭൗമാന്തരീക്ഷം കടന്ന് ഈ വികിരണം ദൃശ്യമാകാത്തതിനാൽ 43,000 അടി മുകളിലൂടെ പറന്ന് നിരീക്ഷണം നടത്തി. പ്രപഞ്ചത്തിന്റെ രസതന്ത്രം തുടങ്ങുന്നത് തന്നെ ഹീലിയം ഹൈഡ്രൈഡിൽ നിന്നാണ്. ഹീലിയം ഹൈഡ്രൈഡ് ധനാത്മക ചാർജുള്ളതും അതിശക്തമായ അമ്ല സ്വഭാവമുള്ളതുമാണ്. ഇപ്പോൾ ഈ തന്മാത്ര കണ്ടെത്തിയ നെബുലയുടെ പ്രായം 600 വർഷം മാത്രമാണ്. സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളുടെ അന്ത്യാവസ്ഥയിൽ ഒരു പൊട്ടിത്തെറിയിൽ നക്ഷത്ര ദ്രവ്യം സ്പേസിലേക്ക് പരന്ന് നെബുലയാകുന്നു. മഹാസ്ഫോടനം കഴിഞ്ഞുള്ള പ്രപഞ്ചത്തിന്റെ രാസപരമായ അവസ്ഥകളുടെ പഠനത്തിന് ഈ വസ്തുക്കൾ നല്ല സൂചകങ്ങളാണ്. ജ്യോതിർഗോളങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ ഈ തന്മാത്രയുടെ സാന്നിധ്യം ദൃശ്യമാകാത്തതിനാൽ പ്രപഞ്ചത്തിന്റെ ആദ്യകാല രസതന്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുമാനങ്ങൾ ശരി തന്നെയോ എന്ന ആശങ്ക ശാസ്ത്രവൃത്തങ്ങളിൽ നിലനിന്നിരുന്നു. ലഘുമൂലകങ്ങളാണ് പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായത്. നമ്മയെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഭാരമേറിയ മൂലകങ്ങളാകട്ടെ നക്ഷത്രങ്ങളുടെ അകക്കാമ്പുകളിലാണ് ഉണ്ടായത്. പ്രപഞ്ചം തുടങ്ങിയത് അനന്തമായ താപനിലയിലും സാന്ദ്രതയിലുമാണ്. അത് മഹാസ്ഫോടന ഏകത്വം എന്ന അവസ്ഥയായിരുന്നു. പ്രപഞ്ചം വികസിച്ചതോടെ താപനില കുറഞ്ഞു വന്നു. മഹാസ്ഫോടനത്തിന് ശേഷം 1 സെക്കൻഡിന്റെ 100-ൽ1 സമയമായപ്പോൾ താപം 10,000 കോടി ഡിഗ്രിയായി. അപ്പോൾ പ്രപഞ്ചത്തിൽ പ്രധാനമായും ഫോട്ടോണുകളും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളുമാണ് ഉണ്ടായിരുന്നത്. അതിനടുത്ത 3 മിനിറ്റുകൾക്ക് ശേഷം പ്രപഞ്ചം 100 കോടി ഡിഗ്രി താപനിലയിലെത്തിയപ്പോൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒന്നു ചേർന്ന് ഹീലിയം, ഹൈഡ്രജൻ, മറ്റ് ലഘുമൂലകങ്ങൾ എന്നിവയുടെ അണുകേന്ദ്രങ്ങൾ ഉണ്ടായി. 10,000 വർഷങ്ങൾക്ക് ശേഷം താപനില കുറച്ച് 1,000 ഡിഗ്രികളായി കുറഞ്ഞപ്പോൾ ഇലക്ട്രോണുകളുടെ വേഗത കുറഞ്ഞ് ലഘു അണുകേന്ദ്രങ്ങൾ അവയെ പിടിച്ചെടുത്ത് അണുക്കളുണ്ടായി. പ്രപഞ്ചത്തിന്റെ പ്രായം 1,00,000 വർഷമായപ്പോൾ പ്രപഞ്ചത്തിന്റെ താപനില 4,000 കെൽവിനായി മാറുകയും പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ ഒത്തുചേർന്ന് ആറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുകയും ഹീലിയവും ഹൈഡ്രജനും ചേർന്ന് ഹീലിയം ഹൈഡ്രൈഡ് തന്മാത്രകൾ രൂപം കൊള്ളുകയും ചെയ്തു. നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന ഭാരമേറിയ മൂലകങ്ങളായ കാർബൺ, ഓക്സിജൻ എന്നിവ കോടിക്കണക്കിന് വർഷം കഴിഞ്ഞ് നക്ഷത്രങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഹീലിയം കത്തിയമർന്ന് കഴിഞ്ഞതിനു ശേഷമാണ് ഉണ്ടായത്.